കഴിഞ്ഞ രണ്ട് മാസത്തിൽ 5 ഫുഡ് ഡെലിവറി റൈഡർമാരാണ് ഓസ്ട്രേലിയൻ റോഡുകളിൽ അപകടങ്ങളിൽപ്പെട്ട് മരിച്ചിരിക്കുന്നത്. സിഡ്നിയിലെ റെഡ് ഫേൺ സബർബിൽ ഒരു ട്രക്കുമായുള്ള അപകടത്തിലാണ് ഒരാഴ്ച മുൻപ് ബംഗ്ലാദേശിൽ നിന്നുള്ള ബിജോയ് പോൾ എന്ന ഊബർ ഈറ്റ്സ് റൈഡർ മരിച്ചത്. ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം എത്തിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ പെടുന്നത്. ഈ സാഹചര്യത്തിൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ എത്രമാത്രം സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പരിശോധിക്കുന്നതിനായി അധികൃതർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഊബർ ഈറ്റ്സ്, ഡെലിവറോ എന്നിവയിൽ ആശ്രയിക്കുന്നത്. ഇവരിൽ ചിലരുമായി SBS മലയാളം സംസാരിക്കുന്നു. ഒട്ടേറെ രാജ്യാന്തര വിദ്യാർത്ഥികളാണ് ഫുഡ് ഡെലിവറി ചെയ്യുന്നത്. കൊറോണ വൈറസിന്റെ സാഹചര്യത്തിൽ ഈ രംഗത്ത് വളരെയധികം ഡിമാൻഡും കൂടിയിരുന്നു. അതുകൊണ്ടുതന്നെ സമയത്തിന് ഭക്ഷണം കൃത്യസ്ഥലത്തെത്തിക്കാൻ സമ്മർദ്ദം കൂടുകയായിരുന്നു. വുലങ്കോങ്ങിൽ രാജ്യാന്തര വിദ്യാർത്ഥിയായ എലിയാസ് മുണ്ടയിൽ തങ്കച്ചൻ കൃത്യസമയത്ത് ഫുഡ് ഡെലിവറി ചെയ്തില്ലെങ്കിൽ ഓർഡറുകൾ കുറയുമെന്ന് ചൂണ്ടിക്കാട്ടുന്നു.
ഞാൻ ഊബറിന്റെയും ഡെലിവറിയുടെയും ഡെലിവറിയാണ് ചെയ്യുന്നത്, സൈക്കിളിലാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എക്സാം സമയത്തൊക്കെ ആവുമ്പോൾ എല്ലാ ദിവസവും ഇറങ്ങാറില്ല, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും തന്നെ ചെയ്യാറുണ്ട്. സമ്മർദ്ദത്തിനെ പറ്റി പറയുമ്പോൾ ശരിക്കും നല്ല സമ്മർദ്ദമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റോഡിലൂടെയൊക്കെ നമ്മൾ സൈക്കിളിന് പോകുമ്പോൾ അടുത്തൂടെ പാസ് ചെയ്യുന്ന വണ്ടികളുടെയൊക്കെ കാറ്റ് പിടിച്ചിട്ട് നമുക്ക് റൈഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നമ്മള് ടൈം കീപ്പ് ചെയ്യാത്ത കാരണം നമുക്കങ്ങനെ റേറ്റിംഗില് നല്ല വ്യത്യാസം വരും. റേറ്റിംഗ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഓർഡറിന്റെ എണ്ണവും കുറയും. ശരിക്കും പറഞ്ഞാൽ ഒരു കാറിൽ ഡെലിവറി ചെയ്യാണ് ഏറ്റവും നമുക്ക് മെച്ചമായിട്ടുള്ള കാര്യം. പക്ഷെ നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. ഇപ്പൊ കോവിഡ് പ്രശ്നങ്ങളായത് കാരണം വേറെ ജോലികൾ നോക്കലും നമുക്ക് ബുദ്ധിമുട്ടാണ്.
അപകടകരമായ പല സന്ദർഭങ്ങളും നേരിടുന്ന കാര്യവും എലിയാസ് ചൂണ്ടിക്കാട്ടുന്നു.
ഞാനൊരിക്കൽ ഇങ്ങനെ റോഡിൽ സ്ട്രെയിറ്റ് റോഡായിരുന്നു പോവായിരുന്നു. അപ്പോ സൈഡിക്കൂടെ പോയ വണ്ടി നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് പോയത്. അപ്പോ അതിന്റെ കാറ്റ് പിടിച്ചിട്ട് നമുക്ക് സൈക്കിള് ചെറുതായിട്ട് മറിയാനും തിരിയാനൊക്കെ പോയി. ഇപ്പൊ നമ്മൾ മറിയുകയാണെങ്കിൽ തന്നെ റോഡിലേക്കാണ് മറിയുന്നതെങ്കിൽ എന്തായാലും ആ വണ്ടിയുടെ അടിയിൽപ്പെടും. അത് കാരണം കണ്ട് ഞാൻ മാക്സിമം റോഡ് ഒഴിവാക്കുക തന്നെയാണ് ചെയ്യാറ്. പിന്നെ മഴയത്തൊക്കെ റൈഡ് ചെയ്യൽ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ മഴയും കാര്യങ്ങളൊക്കെ നനഞ്ഞ് ഒരിക്കലും നമുക്ക് അങ്ങനെ മഴയത്തൊന്നും ടൈം കീപ്പ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അപ്പൊ ഈ ഫുട്പാത്തിൽ കൂടെ പോകാനെ പക്ഷെ അനുവദിച്ചിട്ടില്ലല്ലോ, ശരിക്കും അനുവാദമുണ്ടോ?
പക്ഷേ നമ്മുടെ സേഫ്റ്റി കൺസേൺ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം വേറെ വണ്ടികൾ പോകുമ്പോ എനിക്ക് ഒന്ന് രണ്ട് ഇൻസിഡൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വലിയ വണ്ടികൾ രണ്ടു മൂന്ന് തവണ വണ്ടി ഫാസ്റ്റ് ആയിട്ട് പോകുന്ന വണ്ടികൾ പോയപ്പോ കാറ്റ് പിടിച്ചിട്ട് ഒരു ഫ്ലക്ച്വേഷൻ. അപ്പോ പിന്നെ നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്നാണല്ലോ പഠിക്കുക. അപ്പോ ഞാനങ്ങനെ റോഡ് മാക്സിമം ഒഴിവാക്കി പിന്നെ റൗണ്ട് അബൌട്ട്സ് അങ്ങനെയൊക്കെ വരുമ്പോ മാത്രമാണ് റോഡിൽ യൂസ് ചെയ്യാറുള്ളൂ.
സമാനമായി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഫുഡ് ഡെലിവറി ആരംഭിച്ച കാൻബറയിലുള്ള മനു തോമസ് ആദ്യം സൈക്കിളാണ് ഉപയോഗിച്ചിരുന്നത്, പിന്നീട് മോട്ടോർ ബൈക്കിലേക്ക് മാറുകയായിരുന്നു.
ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ബൈസൈക്കിൾ ആയിരുന്നു, പിന്നെ ഒരു കാറിലോട്ട് മാറി, പിന്നെ കുറച്ചുകൂടെ എക്കണോമിക്കൽ ആവാൻ വേണ്ടിയിട്ട് മോട്ടോർ ബൈക്കിലോട്ട് മാറി. ഇത് മൂന്നും ചെയ്തിട്ടുണ്ട്. അപ്പൊ കാറിൽ ചെയ്യുമ്പോൾ വലിയൊരു കുഴപ്പമില്ല, കാരണം സേഫ്റ്റി അത്രയ്ക്ക് ഒരു കാർ ആയത് കാരണം കുഴപ്പമില്ല. പക്ഷെ ഒരു ബൈസൈക്കിൾ അല്ലെങ്കിൽ മോട്ടോർ ബൈക്ക് ആവുമ്പോൾ ഇപ്പോ കാറ്റാണെങ്കിലും, കാറ്റ് ചിലപ്പോൾ ചില സമയം നല്ല കാറ്റുണ്ടാവും, കാറ്റ് തന്നെ നമ്മളെ സൈഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോകും. പിന്നെ മോട്ടോർ ബൈക്ക് ആണെങ്കിൽ മഴയത്തൊക്കെ എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്.
ഇപ്പോൾ താൽക്കാലിക വിസയിലേക്ക് മാറിയിരിക്കുന്ന മനു ജൂനിയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നതിനൊപ്പമാണ് ഫുഡ് ഡെലിവറിയും ചെയ്യുന്നത്. അപകടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ജോലിയാണ് ഫുഡ് ഡെലിവറി റൈഡർമാരുടേത്. ഒരു അനുഭവം വിവരിക്കുകയാണ് മനു.
അതായത് കസ്റ്റമർക്ക് എത്രയും പെട്ടെന്ന് ഡെലിവറി കിട്ടിയില്ലെങ്കിൽ അവർ നമുക്കെതിരെ നല്ല റിവ്യൂ ഇടില്ല. നല്ല റിവ്യൂ ഇട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ഡെലിവറി കിട്ടില്ല. അപ്പൊ നമ്മളൊരു നല്ല റിവ്യൂ ഉണ്ടാക്കും വേണം, കൂടുതൽ ഡെലിവറി ചെയ്യും വേണം, എന്നാൽ നമുക്ക് ഒരു നല്ല റിവ്യൂ കിട്ടുള്ളൂ, കൂടുതൽ പൈസയും കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഇപ്പൊ മഴയെന്ന് പറഞ്ഞാലും ഡെലിവറോ ആൾക്കാർ പറയും നമുക്ക് പയ്യെ പോയാൽ മതി എന്ന് പറയും. പക്ഷെ എന്നാലും കസ്റ്റമർ അപ്പോ അത് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ എന്റെ ആക്സിഡന്റ് സമയത്ത് ഞാനൊരു ഡെലിവറി പിക്ക് ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. അപ്പൊ ഒരു റൗണ്ട് അബൌട്ടിന്റെ അവിടെ നല്ല മഴയായിരുന്നു, വണ്ടി സ്കിഡായി വീണു. അപ്പൊ എനിക്ക് ഫസ്റ്റ് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ എന്നെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട് എന്റെ ഫ്രണ്ട്സൊക്കെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവരെ കോണ്ടാക്ട് ചെയ്തപ്പോ അവര് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ അതും കാര്യമായ പ്രശ്നം എനിക്കില്ലായിരുന്നു, എനിക്ക് കുറച്ച് സ്ക്രാച്ചും മുട്ടിന് ചെറിയൊരു മുറിവും, പിന്നെ ബൈക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയി. പക്ഷെ എന്നാലും അവരുടെ അടുത്ത് നിന്ന് കാര്യമായ ഒന്നും കിട്ടിയില്ല, ഒരു ബെനിഫിറ്റോ അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഉള്ള പേ ഒന്നും കിട്ടിയില്ല. അവര് റെസ്റ്റ് എടുത്തിട്ട് എല്ലാം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാനാണ് പറഞ്ഞത്.
മൂന്ന് പ്രാവശ്യം അപകടമുണ്ടായ ശേഷം ഫുഡ് ഡെലിവറി ജോലി നിർത്തിയ വ്യക്തിയാണ് വുലഗോങ്ങിൽ രാജ്യാന്തര വിദ്യാർത്ഥിനിയായ ഗാഥ സതീഷ്. എന്നാൽ ഈ രംഗത്തുള്ള സമ്മർദ്ദം കാരണമല്ല തന്റെ അപകടം സംഭവിച്ചതെന്ന് ഗാഥ പറയുന്നു.
ഞാൻ ഒരു 1.5 വർഷം മുൻപാണ് ഊബർ ഓടിച്ചിരുന്നത്. സ്കൂട്ടറിലാണ്. അപ്പോ 3 ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഊബറിന്റെ പ്രഷറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടല്ല. ഇടിച്ചവരൊക്കെ തന്നെ പറഞ്ഞത് സ്കൂട്ടറിൽ നടക്കുന്നത് കാണുന്നില്ലെന്നാ. എനിക്ക് തോന്നുന്നു ഇവിടെ 2-വീലർ അത്ര സേഫ് അല്ലെന്ന്. കാരണം എന്റെ ഫ്രണ്ട്സ് 2-വീലറുള്ള 1-2 പേർക്ക് ഇങ്ങനെ ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട്. 3 വട്ടം ആക്സിഡന്റ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു ഇനി അത് ഓടിക്കണ്ട, പിന്നെ വേറെ ജോലി കിട്ടി. അങ്ങനെ അത് നിർത്തിയതാ.
ഓരോ അപകടത്തിലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത കാര്യവും ഗാഥ ചൂണ്ടിക്കാട്ടുന്നു.
ഇൻഷുറൻസ് 3 വട്ടവും ക്ലെയിം ചെയ്തു. പരിക്ക് ആദ്യത്തെ ആക്സിഡന്റിൽ അത്യാവശ്യം നല്ല പരിക്കുണ്ടായി. സെക്കൻഡും തേർഡും കുഴപ്പമുണ്ടായില്ല, എന്നാലും പരിക്കുണ്ടായിരുന്നു.
ഇരുചക്രവാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ ഓർഡറുകൾ ലഭിക്കാനും സാധ്യതയുള്ള കാര്യമാണ് ഗാഥ ചൂണ്ടിക്കാട്ടുന്നത്.
അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ 2-വീലറിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇപ്പൊ കാറിൽ റൈഡേഴ്സ് ഉണ്ട്, 2-വീലറിലും റൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ 2-വീലർ ഓടിക്കുന്നവർക്കായിരിക്കും ആദ്യം ഓർഡർ വരുന്നത്. പ്രിഫറൻസ് ബൈക്ക് റൈഡേഴ്സിനാണ്. കാരണം എവിടെ വേണമെങ്കിലും അവർക്ക് പാർക്ക് ചെയ്യാം. അപ്പോൾ അവർക്കാ കുറച്ചും കൂടെ ഓർഡേഴ്സ് കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ പേരും 2-വീലർ പ്രിഫർ ചെയ്യണം. കാർ പാർക്ക് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ.
അതേസമയം മനുവും എലിയാസും ഈ രംഗത്ത് സുരക്ഷാ സംബന്ധമായി ആവശ്യത്തിന് പരിശീലനം ഇല്ല എന്നുള്ള കാര്യവും ചൂണ്ടിക്കാട്ടുന്നു.
ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു റെയിൻ ജാക്കറ്റ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു മൊബൈൽ ഹോൾഡർ കിട്ടിയിട്ടുണ്ട്. ഇതിനപ്പുറത്തായിട്ട് വേറൊന്നും കിട്ടിയിട്ടില്ല.
സേഫ്റ്റി ഗിയർ എന്ന് പറയാനായിട്ട് കമ്പനികളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇപ്പൊ സൈക്കിളിന്റെ ഹെൽമെറ്റ്, ബാക്കി കാര്യങ്ങൾ, ജാക്കറ്റും ബാഗും മാത്രമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്.
ഈ രംഗത്ത് ശമ്പളം നൽകുന്നത് ഓരോ മണിക്കൂറിന്റെയും അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർലി ആക്കുകയാണെങ്കിൽ സമ്മർദ്ദം കുറയാൻ സാധ്യതയുണ്ടെന്നാണ് മനു ചൂണ്ടിക്കാട്ടുന്നത്.
ഓക്കെ, ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു അവർലി പേയ്മെന്റ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ആൾക്കാർ ഈ സ്പീഡ് ചെയ്യാനുള്ള ഒരു അവരവൻ ചെയ്യില്ല. അവർ ഇതിൽ അവർലി പേയ്മെന്റ് അല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ റഷായിട്ട് ചെയ്തത്. അതുകൊണ്ടാണ് അപകടം സംഭവിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊരു ഫസ്റ്റത്തെ കാര്യം. പിന്നെ രണ്ടാമത് ഒരു സേഫ്റ്റി ഇൻഡക്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർ സേഫ്റ്റി ഗിയേഴ്സ് കൊടുക്കാം. ഇപ്പോൾ ബൈക്ക് റൈഡേഴ്സിനാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ സൈക്കിൾ റൈഡേഴ്സിനാണെങ്കിൽ തന്നെ അവർക്ക്. പിന്നെ ബാക്കി ഇൻഡക്ഷനോടൊപ്പം തന്നെ എങ്ങനെ ഡെലിവറി ചെയ്യണം, എങ്ങനെ ഏത് സ്പീഡിൽ പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം.
സൈക്കിൾ ഉപയോഗിച്ച് ഫുഡ് ഡെലിവറി നടത്തുന്നവർക്ക് മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ വെല്ലുവിളി കൂടുതലാണെന്നും എലിയാസ് പറയുന്നു.
ഇപ്പോ കാർ വെച്ച് ഡെലിവറി ചെയ്യുന്നവരെ കമ്പയർ ചെയ്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 2-3 hours കിട്ടുന്നതിന്റെ പകുതിയെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, നമുക്ക് ഒരുപാട് ദൂരമുള്ള ഡെലിവറി നമുക്ക് അസൈൻ ചെയ്യില്ല. പിന്നെ എന്തൊക്കെ ആയാലും 1 മണിക്കൂറിൽ ചെയ്യാൻ പറ്റുന്ന ഡെലിവറികളുടെ എണ്ണം ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ കാർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യാം, കൂടുതൽ പൈസ ഏൺ ചെയ്യാനും പറ്റും. അതുപോലെ സേഫ്റ്റി കൺസേൺസും കാര്യമായിട്ടില്ല. പിന്നെ ബൈക്കുകളെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പൊ ബൈക്ക് വാങ്ങിക്കുന്നതും കാർ വാങ്ങിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. ബൈക്കാണ് കുറച്ചുകൂടി കോസ്റ്റ്ലി എന്ന് എനിക്ക് തോന്നുന്നു. വേറെ ജോലിക്ക് കാര്യങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ആയത് കാരണം വേറൊരു ജോലി കിട്ടല് നല്ല പാടാണ്. പിന്നെ പിന്നെ കിട്ടുന്നതാവട്ടെ 30-40 kilometers ഒക്കെ ദൂരെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് അത്രയും ദൂരം പോയി വരിക, അതിന്റെ പഠിത്തം കാര്യങ്ങൾ മാനേജ് ചെയ്യാന്നുള്ളതും ടഫായതുകൊണ്ട് ഇത് ചെയ്യാനായിട്ട് നമ്മൾ നിർബന്ധിതപ്പെടുകയാണ്.
പലപ്പോഴും ഇരുചക്രവാഹനങ്ങൾക്ക് അപകടം സംഭവിക്കുന്നത് നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണെന്ന പരാതി പലരും പറയാറുണ്ട്. ഇക്കാര്യമാണ് പെർത്തിൽ 10 വർഷമായി ബസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ലിങ്കൺ എബ്രഹാം പറയുന്നത്.
ഊബർ ഡ്രൈവർമാരുടെ പക്ഷത്തു നിന്ന് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് ഈ ഡെലിവറി ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഊബർ ഈറ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇരുചക്ര വാഹനക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവർക്ക് ശരിയായ രീതിയിലുള്ള ട്രാഫിക് സൈൻസ് ഒന്നും ഫോളോ ചെയ്യാതെ തന്നെ അവർക്ക് തോന്നുന്നിടത്ത് നിർത്താനും അല്ലെങ്കിൽ അവർ കൺവീനിയന്റ് ആയി കിട്ടുന്ന ഒരു സ്ഥലത്ത് നിർത്തിയേച്ച് പോയി അവരെ പിക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാനോ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്.
പൊതുവായി അപകട സാധ്യത ഇരുചക്രവാഹനങ്ങളിൽ കൂടുതലായി കാണുന്നു എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
ഇരുചക്രവാഹനക്കാരുണ്ടാക്കുന്ന ആക്സിഡന്റുകൾ കൂടുതലാണ്. നമ്മൾ ഓരോ ദിവസവും ഞങ്ങളിപ്പോ ബസ്സുമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ദിവസം 2-3-4 കേസുകളാണ് ഇരുചക്രവാഹനക്കാരും മുഖേന നമുക്കുണ്ടാകുന്നത്.
നേരത്തെ ഗാഥ ചൂണ്ടിക്കാട്ടിയതുപോലെ ചെറിയ വാഹനങ്ങൾ കാണുന്നതിനുള്ള ബുദ്ധിമുട്ടും അപകടങ്ങളിലേക്ക് നയിക്കുന്നതായി അദ്ദേഹം പറയുന്നു.
എന്റെ വിലയിരുത്തൽ പറയുകയാണെങ്കിൽ ഇരുചക്ര വാഹനക്കാര് മറ്റു വാഹനങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതില്ല. ഇപ്പൊ ലൈന് കിടക്കുകയാണെങ്കിൽ അവര് രണ്ട് ലൈനുകൾക്കിടയിൽ കൂടെ കയറി വരികയും പെട്ടെന്ന് തന്നെ നമ്മുടെ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു. പലപ്പോഴും ഇരുചക്ര വാഹനക്കാരെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടിൽ കിട്ടാത്തത് കാരണം കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഉപരി തന്നെ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരുചക്ര വാഹനക്കാരെ കൂടുതലായിട്ടും മറ്റ് മോട്ടോറിസ്റ്റുകൾ ശ്രദ്ധിക്കുന്നില്ല. അവിടെ നാട്ടിലാണെങ്കിൽ ഒത്തിരി ഇരുചക്ര വാഹനക്കാരുണ്ട്, അത് കാരണം ശ്രദ്ധിക്കും. ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ മോന് തന്നെ ഒരു 3 മന്ത്സ് മുന്നേ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഇരുചക്ര വാഹനം, അവൻ മോട്ടോർ സൈക്കിളിലായിരുന്നു, റൈറ്റ് വേ ആയിരുന്നു, സെന്റർ ട്രാക്കിലായിരുന്നു. പക്ഷെ മറ്റു വാഹനക്കാർ ശ്രദ്ധിക്കാത്ത കാരണം അതൊരു സീരിയസ് ആക്സിഡന്റ് ആയി മാറി.
ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ന്യൂ സൗത്ത് വെയിൽസ് സർക്കാർ ഈ രംഗത്ത് ആവശ്യത്തിന് സുരക്ഷയുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനായി ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചിരിക്കുന്നത്. അതേസമയം ഊബർ ഡ്രൈവർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ കഴിഞ്ഞ 3 വർഷമായി നടപ്പിലാക്കി വരുന്നതായി കാലിഫോർണിയ ആസ്ഥാനമായിട്ടുള്ള ഊബർ ഈറ്റ്സിന്റെ മേധാവി ദാര കൊസ്രോഷാഹി പറഞ്ഞു. എന്നാൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾക്ക് ആവശ്യത്തിന് ഗൗരവം നൽകുന്നതായി ഡെലിവറു ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ രംഗത്ത് കൂടുതൽ സുരക്ഷ ആവശ്യമാണെന്നുള്ള മുന്നറിയിപ്പുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ.